Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. നാം ആചരിക്കുന്ന പെന്തക്കോസ്ത മഹോത്സവത്തെ ആധാരമാക്കിയുള്ള സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-23 വാക്യങ്ങൾ. രണ്ടായിരത്തി 2017 ആണ്ടിലെ പെന്തക്കോസ്ത മഹോത്സവത്തിന് പ്രത്യേകതയുണ്ട്. കാരണം ലോകമെമ്പാടുമുള്ള സഭയുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണല്ലോ. ഈ ആഘോഷത്തിനായി ഇറ്റലിയിൽ നിന്നുമുള്ള വൻ സംഘം കൂടാതെ 130 വിവിധ രാജ്യങ്ങളിൽ നിന്നും 30,000-ത്തിലധികം കാരിസ്മാറ്റിക് മൂവ്മെൻറ്റിലെ പ്രതിനിധികൾ അരൂപിയുടെ നിറവാൽ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. 4 ദിവസങ്ങൾ നീളുന്ന ആഘോഷങ്ങൾ പെന്തക്കോസ്താ ദിനത്തിൽ പാപ ഫ്രാൻസിസിനോടൊപ്പമുള്ള സമൂഹ ബലിയർപ്പണത്തോടെ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും. ഇതാ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണിത്. ക്രിസ്തുവിൻ്റെ കാലത്ത് നിലനിന്നിരുന്ന പെന്തക്കോസ്ത ഹെബ്രായ തിരുനാളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അപ്പസ്തോലന്മാർക്ക് അനുഭവവേദ്യമായത്. ശക്തമായൊരു കാറ്റിൻ്റെയും തീനാവിൻ്റെയും പ്രവാഹമാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടത്. അപ്പസ്തോല നടപടി പുസ്തകം ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മരണശേഷം ഭയവിഹ്വലരായിരുന്ന അപ്പസ്തോലന്മാർക്ക് അരൂപിയുടെ നിറവോടെ ഭയം മാറി ധൈര്യമുണ്ടായി. അവരുടെ നാവിൻ്റെ കുരുക്കുകൾ അഴിക്കപ്പെട്ടു. പിന്നെ അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാനും പിന്നെ പുറത്തിറങ്ങി അവർ പ്രവർത്തിക്കാനും തുടങ്ങി. അവർ പറഞ്ഞ കാര്യങ്ങൾ അനായാസം ഇതര ഭാഷക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അങ്ങനെ ഇടയായി. സഭയുടെ പിറവിയും പ്രത്യക്ഷീകരണവും പ്രകടമാക്കുന്ന പെന്തക്കോസ്ത മഹോത്സവത്തിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നു. രണ്ടാമതായി, അത് എല്ലാറ്റിനെയും പരിവർത്തനം ചെയ്യുന്നു, അല്ലെങ്കിൽ മാറ്റിമറിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്ത മഹോത്സവത്തിൻ്റെ ആദ്യ ഘടകം ആശ്ചര്യങ്ങളുടേതാണ്. ക്രിസ്തുവിൻ്റെ മരണശേഷം യഹൂദരെ ഭയന്ന് ജീവിച്ച വളരെ നിസ്സാരരായിരുന്ന ശിഷ്യന്മാരിൽ നിന്നും ആരുമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഗുരുവിൻ്റെ ഒരു പരാജിത സംഘമായിരുന്നു അവരെന്ന് ഒരു വിധത്തിൽ പറയാം. എന്നാൽ ആശ്ചര്യവഹമായതാണ് ജെറൂസലേമിൽ സംഭവിച്ചത്. അത് അപ്പസ്തോല നടപടി പുസ്തകം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ചു കൂടുകയും തങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അത്രേ. ക്രേത്യരും അറബികളും തന്താങ്ങളുടെ ഭാഷകളിലാണ് അത് മനസ്സിലാക്കിയത്. ഇത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളായിരുന്നെന്ന് അപ്പസ്തോലന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പെന്തക്കോസ്ത നാളിൽ വിരിഞ്ഞ സഭ ദൈവത്തിൽ നിന്ന് ലഭിച്ച പ്രത്യേക ശക്തിയാലും അപ്പസ്തോലന്മാർ പ്രഘോഷിച്ച നവമായ സ്നേഹത്തിൻ്റെ സാർവലൗകിക സന്ദേശത്താലും സ്വഭാവത്താലും ഭീതിയും അത്ഭുതവുമാണ് ആദ്യം ജനങ്ങളിൽ ഉണർത്തിയത്. എന്നാൽ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്നും വർഷിച്ച കൃപയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സഹായത്താൽ ശ്ലീഹന്മാർ ധൈര്യത്തോടും തുറവോടും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർ സകലരോടും പ്രഘോഷിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ ഉദ്ധിതനായ തങ്ങളുടെ ഗുരുനാഥനെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് സകലരോടും പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം മനുഷ്യരുടെ മേൽ തൻ്റെ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു, നമ്മെ സൗഖ്യപ്പെടുത്താനും നമ്മോട് ക്ഷമിക്കാനും പെന്തക്കോസ്ത നാളിൽ ആദിമസഭയിൽ അവിടുത്തെ കാരുണ്യം സമൃദ്ധമായി വർഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ മരണത്തോടെ അങ്ങനെ ശിഷ്യന്മാർ പേടിച്ചരണ്ട് മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയായിരുന്നു. ഇനിയും കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട എന്ന് കരുതി അവർ അവിടെ തന്നെ കഴിഞ്ഞുകൂടിയിരുന്നെങ്കിലോ. ഇങ്ങനെ ആഗ്രഹിച്ച ചിലരെങ്കിലും ജെറൂസലത്ത് അക്കാലത്തുണ്ടായിരുന്നിരിക്കണം. എന്നാൽ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ധൈര്യം നൽകി അവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അവിടുന്ന് പറഞ്ഞയച്ചു. ഭൂമിയുടെ നാലതിർത്തികളിലേക്ക് അവരെല്ലാം പരിശുദ്ധാത്മ നിറവിൽ നയിക്കപ്പെട്ടു. അതിലൊരാൾ തോമാശ്ലീഹ കേരളക്കരയിലെത്തിയെന്നത് ഏഴര പള്ളികൾ സ്ഥാപിച്ചുവെന്നത് നമ്മുടെ പാരമ്പര്യമാണ്. പെന്തക്കോസ്തായെ തുടർന്നുള്ള സഭ നിർഗുണസമ്പന്നമായ ഒരാൾക്കൂട്ടമോ ആലങ്കാരിക സഖ്യമോ പ്രസ്ഥാനമോ ആയിരുന്നില്ല, മറിച്ച് കേൾക്കുന്നവരുടെ മനസാക്ഷിയെ മഥിക്കുന്ന വിധത്തിൽ നിർഭയം പുറത്തുവന്ന ജനങ്ങളെ കാണുകയും ക്രിസ്തു തങ്ങളെ ഭരമേൽപ്പിച്ച സുവിശേഷ സന്ദേശം അറിയിക്കുകയും ചെയ്യുന്ന അപ്പസ്തോല കൂട്ടായ്മയായിരുന്നു അത്. വത്തിക്കാനിൽ വരുന്നവരെ അതിശയിപ്പിക്കുന്നൊരു കാഴ്ചയാണ് വിസ്തൃതവും മനോഹരവുമായ വിശുദ്ധ പത്രോസിൻ്റെ ചതുരത്തിന് അതിരും അലങ്കാരവുമായി ചുറ്റും ഉയർന്നു നിൽക്കുന്ന ബർണീനിയുടെ സ്തംഭാവലി അല്ലെങ്കിൽ തൂണുകളുടെ നിര. വിരിച്ചു പിടിച്ച ഒരു അമ്മയുടെ കരങ്ങളാണ് ശില്പിയുടെ ഭാവനയിൽ. അമ്മ മക്കളെ കരവലയത്തിൽ അമർത്തി നിർത്തുകയല്ല, മറിച്ച് തുറന്ന കരങ്ങളുമായി ലോകത്തിലേക്ക് പറഞ്ഞ് അയക്കുന്നതായിട്ടാണ് വാസ്തുശില്പി ബർണീനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ കരങ്ങളിൽ ലോകത്തെ അടക്കി ഭരിക്കാനല്ല, മറിച്ച് ക്രിസ്തുസ്നേഹത്തിൻ്റെ തുറന്ന കരങ്ങളുമായി സകല ജനതകളെയും ആശ്ലേഷിക്കാനുള്ള അന്യൂനവും സവിശേഷവുമായ ദൗത്യവുമായിട്ടാണ് അപ്പസ്തോലന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഈ പുറപ്പാടിൻ്റെ പിന്നിൽ കർത്താവിൻ്റെ അരൂപിയാണ് പ്രവർത്തിച്ചത്. അവർക്ക് പ്രചോദനമായത്, അവർക്ക് പ്രത്യാശ പകർന്നത്, അവർക്ക് ആത്മീയ ശക്തി പകർന്നത്. ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ചൈതന്യം ഈ പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും കർത്താവിൻ്റെ അരൂപി ചലിക്കുന്നു, അത് ചലിപ്പിക്കുന്നു. താഴെ ക്രമമില്ലാതെയും ഭംഗിയില്ലാതെയും മർത്യജീവിതങ്ങൾ ഉഴലുമ്പോൾ പരിശുദ്ധാത്മാവിലത് ക്രമമുള്ളതാക്കാൻ സാധിക്കും. ശിരസിനു മീതെ വീശുന്ന കാറ്റിനെക്കുറിച്ച് ക്രിസ്തു സുഹൃത്തായ നിക്കദേമോസിനോട് പറയുന്നത് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് കാറ്റുപോലെ വീശുന്നു, എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നമുക്കറിയില്ല. റൂഹ എന്ന വാക്കിന് കാറ്റെന്നും നിശ്വാസമെന്നും അർത്ഥമുണ്ട്. കാറ്റ് നിശ്വാസമാകുന്നതാണ് അഭിഷേകം. നിശ്വാസം ഗാഢ സൗഹൃദമാകുന്ന അനുഭവമാണ് അഭിഷേചനം. നിന്റെ നിശ്വാസത്തിന് ആപ്പിളിൻ്റെ സുഗന്ധമാണ് എന്ന് ഉത്തമഗീതത്തിലെ വരികൾ ഓർപ്പിക്കുന്നു. സൃഷ്ടികർമ്മം അങ്ങനെയായിരുന്നല്ലോ. മനുഷ്യൻ്റെ നാസാരന്ധ്രങ്ങളിൽ ദൈവം നിശ്വസിച്ചതാണ് സൃഷ്ടി. ഈ നിശ്വാസം നമ്മിൽ നിന്നും ദൈവം തിരികെ എടുക്കുമ്പോഴാണ് മരണം, നമ്മുടെ മരണം. സൃഷ്ടിക്ക് മാത്രമല്ല പുനഃസൃഷ്ടിക്കും നവീകരണത്തിനും ഈ നിശ്വാസം ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ മേൽ ഊതിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞത്, ആത്മാവിനെ സ്വീകരിക്കുക. ദൈവാത്മാവിൻ്റെ നിശ്വാസത്തിൽ സംഭവിക്കാവുന്നത് ഒത്തിരി സാധ്യതകളാണ്. അത് ഉള്ളിൽ സംഗീതമുണർത്തുകയും തിരിതെളിയിക്കുകയും നവജീവൻ പകരുകയും ചെയ്യും. ഒരു പാഴ്മുളം തണ്ടിൻ്റെ ശൂന്യതയിലൂടെ നിശ്വാസം കടന്നു പോകുമ്പോഴാണ് സാന്ദ്രലയം ഉതിരുന്നത്. അതുപോലെ ലളിതമാണത്. അപ്പോൾ ഒരാൾക്ക് പാടാതിരിക്കാനാവില്ലല്ലോ. ആത്മസന്തോഷമെന്നൊക്കെ നാം വിളിക്കുന്നത് ആത്മാവിൻ്റെ ഈ നിറസാന്നിധ്യമാണ്, ഈ സാന്നിധ്യാനുഭവമാണ്. ആത്മാവാൽ നിറഞ്ഞ നസ്രത്തിലെ മറിയം പാടുന്നു, എൻ്റെ ആത്മാവ് കർത്താവിൽ സന്തോഷിക്കുന്നു. ആർക്കും കവർന്നെടുക്കാനാവാത്ത ഒരാന്തരീക താളത്തിൽ നിന്നുമാണ് ആ ഗീതം, മറിയത്തിൻ്റെ സ്തോത്രഗീതം മാഞ്ഞിഫിക്കാത്ത ഉയർന്നത്. അത് ആത്മാവിൻ്റെ നിറവാണ്, നിറസാന്നിധ്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ഇത്തരം പാട്ടിലേക്ക് ഉണർന്നുവന്ന വ്യക്തികളുടെ നിരവധി കഥകളുണ്ടെന്നോർക്കണം. അത്തിവൃക്ഷം തളിർക്കാത്തതും മുന്തിരിത്തോട്ടം പൂക്കാത്തതുമൊന്നും അവരെ അത്തരം ഗീതങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല. ജീവിതം താളബദ്ധമാകുന്നു എന്ന ബോധ്യത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ചില കനലുകൾ ചാരം മൂടിക്കിടക്കുന്നുണ്ട്. മറവിയുടെ ധൂളിക്കുള്ളിൽ കിടക്കുന്ന കനലുകൾ നിശ്വാസത്തിൽ നാളങ്ങളായി ഉയരുന്നു, അത് കത്തിജ്വലിക്കുന്നു, പ്രകാശം പരത്തുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയശൈത്യത്തിലാണ്ടുപോയ മേഖലകൾ പരിശുദ്ധാത്മാവിനാൽ ഊഷ്മളമാക്കപ്പെടും. എന്നിൽ ആവശ്യമില്ലാത്തതൊക്കെ കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറിക്കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സുവർണശോഭ എനിക്ക് വീണ്ടുകിട്ടും. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, അത് അവിടുത്തെ ദിവ്യ സ്നേഹാഗ്നിയാണ്. ഓർമ്മയിൽ തെളിഞ്ഞുവരുന്നത് ഭരത് പി ജെ ആൻ്റണിയുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് പെരിയാർ. പ്രാർത്ഥനാമുറിയിലെ അരണ്ട വെളിച്ചത്തിൽ കുടുംബം പാടി പ്രാർത്ഥിക്കുന്നതാണ് രംഗം. ജാനകിയമ്മ പാടിയ ഗാനം ദൈവിക വെളിച്ചത്തെ ചിത്രീകരിക്കുന്നു.
അന്തിവിളക്ക് പ്രകാശം പരത്തുന്നു നിൻ തിരുവുള്ളം കണക്കേ.
അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ ഇരുളിലും പ്രകാശമായി തെളിയുന്ന ദൈവിക സാന്നിധ്യം ദൈവാരൂപിയുടെ സാന്നിധ്യമാണ്, പ്രത്യാശയുടെ പ്രതീകമാണത്. നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് ചലിപ്പിക്കുന്ന ചാലകശക്തിയും ദിശാമാപിനിയുമാണ് പരിശുദ്ധാത്മാവ്.
സ്രഷ്ടാവാം പാവനാത്മാവേ, മക്കൾ തൻ ഹൃത്തിൽ വരേണേ, സൃഷ്ടികളാം ഇവരിൽ വരേണേ, നിന്റെ ദിവ്യ പ്രസാദം തരേണേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ, ജീവന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും. രക്തങ്ങളെ നിന്റെ മാന്ത്രികാംഗുലിയാൽ തൊടുമ്പോ, ജീർണതയെല്ലാം ഒളിക്കും മണ്ണിൽ ജീവചൈതന്യം തുടിക്കും. ദൈവത്തെയും പുത്രനെയും നിന്നിലൂടറിയുന്നു ഞങ്ങൾ, അവരുടെ ആത്മാവാം നിന്നിൽ പാരം വിശ്വസിച്ചിടും.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററം സംഘവുമാണ്. രചന നെൽസൺ ഫെർണാണ്ടസ് കൊച്ചി, സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച പെന്തക്കോസ്ത മഹോത്സവത്തിലെ സുവിശേഷ ചിന്തകളാണ്.